نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ് ഏതാനും ക്ലാസുകളിലൂടെ ആയിട്ട് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ഇൽമിനെ സംബന്ധിച്ച്, അത് അദ്ദേഹത്തോട് തന്നെ അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇൽമ് നേടാനുള്ള അദ്ദേഹത്തിന്റെ ഒടുങ്ങാത്ത ആഗ്രഹവും താല്പര്യവും, ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 30-ൽ സഹാബികളോട്, ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം, അവരൊറ്റ വിഷയം ഏതാണ്ട് 30-ൽ സഹാബികളോട്, 30-ഓളം സഹാബികളോട് ഞാൻ ചോദിച്ചിരുന്നുവെന്നും, അതേപോലെ തന്നെ ചോദിച്ച് പഠിക്കുന്ന ഒരു നാവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയവും മനസ്സും എനിക്കുണ്ട് എന്നതാണ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം. അതോടൊപ്പം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇൽമിന്റെ മഹത്വം മറ്റുള്ള സഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്, ഇദാജ അനസുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തിന്റെ വ്യാഖ്യാനം അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇൽമു നേടുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. അതിനുവേണ്ടി എന്ത് റിസ്ക് അദ്ദേഹം എടുക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊട്ടേറെ മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൽമ് അതറിയാനും അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും അതിന് എന്ത് ത്യാഗവും വഹിക്കാൻ, എന്ത് ത്യാഗവും സഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെ ഈ ചരിത്രം നമുക്ക് വിശദീകരിച്ചിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ അൻസ്വാറുകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, യാ ഫുലാൻ ഹലുമ്മ ഫലസ് അൽ അസ്ഹാബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈന്നഹുമുൽ യൗമ കസീറുൻ. ഒരു അൻസാരി ചെറുപ്പക്കാരനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമുക്ക് സഹാബികളോട് ചോദിച്ചു പഠിക്കാം, കാരണം ഇന്നവർ ധാരാളമുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് ചെറുപ്പമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷമാണ്. നമുക്ക് സഹാബികളോട് ചോദിച്ചു പഠിക്കാം, കാരണം ഇന്നവർ ധാരാളം ഉണ്ടല്ലോ, അവർ ഒരുപാട് സഹാബത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും ചുണ്ടിൽ നിന്നും ഖുർആൻ കേട്ട് മനസ്സിലാക്കി ഹദീസ് പഠിച്ച സഹാബികൾ ധാരാളം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. فقال واعجب لك يا ابن عباس اترى الناس يحتاجون اليك وفي الناس من اصحاب النبي صلى الله عليه وسلم من ترى അയാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അൻസാരിയായ ചെറുപ്പക്കാരൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, നമ്മൾ എന്തിനാണ് ഇൽമൊക്കെ നേടുന്നത്? കാരണം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ പ്രഗത്ഭരായ ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ജനങ്ങൾ അവരോട് ചോദിച്ചിട്ടാണ് ഇൽമ പഠിക്കുന്നത്. നമ്മൾ ഇൽമൊക്കെ നേടിയിട്ട് എന്ത് കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച കിബാറുകളിൽപ്പെട്ട തല മുതിർന്ന ഇൽമുള്ള, ഖുർആൻ പഠിച്ച, ഖുർആൻ ഇഫ്ലാക്കിയ, ഹദീസിനെ പറ്റി മനസ്സിലാക്കിയ, വഹീന് സാക്ഷ്യം വഹിച്ച ഒരുപാട് സഹാബികൾ ഉണ്ട്. ജനങ്ങൾ അവരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു വിചാരമാണ്, ഞാനെന്തിന് ഇൽമ പഠിക്കണം, ഞാൻ പ്രസംഗിക്കുന്നില്ല, ഞാൻ എഴുതുന്നില്ല, ഞാൻ പണ്ഡിതനല്ല, ഞാൻ അറിയപ്പെട്ട ഒരാളല്ല. ആളുകളുടെ ധാരണ ഇൽമ എന്നുള്ളത് എന്തിനാ? പ്രസംഗിക്കാനാണ്. എൽമ എന്നുള്ളത് ദൈവത്തെടുത്താനാണ്. എൽമ എന്തിനാ? ദൈവത്തെടുത്താൻ. യഥാർത്ഥത്തിൽ അതൊക്കെ അതിന്റെ ചില വശങ്ങൾ മാത്രമാണ്. ഒരാളൊരു അറിവ് നേടുന്നതിന് എന്തിനു വേണ്ടിയിട്ട്? അത് ജീവിതത്തിൽ അമലാക്കാൻ വേണ്ടിയിട്ടാണ്. എൽമ അമല്, എൽമ അമല്, അമല ഇൽമ, എൽമ അമല്. അത് അറിഞ്ഞൊരു കാര്യം അമലാക്കുന്നതിനാണ്. അതിനാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്, ഖുർആൻ പഠിക്കുന്നത്, ഹദീസ് പഠിക്കുന്നത്, ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നത്. ആളുകളുടെ വിചാരം എന്താ? എൽമ നേടുന്നത് അത് പ്രസംഗിക്കാൻ, അത് ദാഴ്ത്തടുത്താൻ. അപ്പൊ നമ്മളൊന്നും പണ്ഡിതന്മാരല്ലല്ലോ, നമ്മളൊന്നും ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മളൊന്നും ദായികളല്ലല്ലോ, പിന്നെന്താ കുറെ പഠിച്ചിട്ട് കാര്യം? ഈ ഒരു ചിന്തയാണ് പലർക്കുള്ളത്. അപ്പൊ ഈ അൻസാരിയായ ചെറുപ്പക്കാരൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ന് സഹാബികൾ ഒരുപാടില്ലേ, എന്നെയും നിന്നെയൊക്കെ ആർക്ക് ആവശ്യം? ജനങ്ങൾ അവരെയാണല്ലോ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചെയ്തത് എന്താണ്? ഫതറക്കതാലിക, അയാളെ ഒഴിവാക്കി, അയാളെ അയാളെ പാട്ടിന് വിട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖബൽതു അലൽ മസ്അല ഫൈൻ കാന ലയബ്ലുഗനി അൽ ഹദീസ് അനിർ റജുലി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഞാൻ അയാളെ ഒഴിവാക്കി, എന്നിട്ട് ഞാനെന്ത് ചെയ്യുന്ന ഒരു ഹദീസ്, ആ ഹദീസ് ഒരു സഹാബിയുടെ അടുത്തുണ്ട് എന്നറിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? ഫാതീഹി, ഞാൻ ആ സഹാബിയുടെ അടുത്തേക്ക് ചെല്ലും. വഹുവ ഖായിലുൻ ഞാൻ ചെല്ലുന്ന സമയത്ത് അയാള് കൈലൂലത്ത്, അയാള് ഉച്ചയിറക്കത്തിന്റെ സമയത്ത്, അയാൾ ഉച്ചയിറക്കത്തിലായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഇങ്ങനെ ഒരു ഹദീസ് ആ സഹാബിയുടെ അടുത്തുണ്ട് എന്നറിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉച്ചയിറക്കത്തിലാണ്. ഞാൻ എന്ത് ചെയ്യും? അലബാബിഹി, ഞാൻ അദ്ദേഹത്തിന്റെ വാതിലിന്റെ മുമ്പിൽ എന്റെ തട്ടം വിരിച്ചിട്ട്, എന്റെ തുണി വിരിച്ചിട്ട് ഞാൻ ആ വാതിലിന്റെ മുന്നിലവിടെ നടക്കും, ആ വാതിലിന്റെ മുന്നിലവിടെ ഇരിക്കും. ഫതസ്ഫിറിഹു അലാ വജ്ഹി തുറാബ്, അങ്ങനെ ശക്തമായ കാറ്റടിക്കുന്നുണ്ട്, മരുഭൂമിയാണ്, ചൂടുള്ള കാറ്റ് അതെന്റെ മുഖത്ത് കൂടെ അടിച്ചു വീശുന്നുണ്ട്, നല്ല കാറ്റ്. ഫതസ്ഫിറിഹു അലാ വജ്ഹി, പക്ഷെ ഞാൻ അവിടെ കിടക്കണം, അദ്ദേഹത്തിന്റെ വാതിൽക്കൽ അവിടെ കിടക്കണം. ഫയഖ്റുജു ഫയറാനി, അങ്ങനെ അദ്ദേഹം ഉറക്കമൊക്കെ കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ എന്നെ കാണും. ഫയഖൂലു ഇബ്നു അമ്മി റസൂലില്ലാ മാ ജാഅവിക അല്ലാ അർസൽത ഇലയ്യ ഫആതീക, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? യാ ഇബ്നു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്ര, എന്തിനിങ്ങോട്ട് വന്നു? ആളയച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ എന്നെ വിവരമറിയിച്ചാൽ പോരായിരുന്നോ? ഫാതീക, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇത് കിബാറുകളിൽപ്പെട്ട സഹാബികൾ പറയണം, പ്രഗത്ഭരായ സഹാബികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് അങ്ങോട്ട് പറയണം, വിവരമറിയിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഫഖൂലു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, പറയുന്നു, ഫഖൂലു ലാ അന അഹഖു അൻ ആതീക, അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനാണ് ഇങ്ങോട്ട് വരാൻ കടപ്പെട്ടവൻ, ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആളാണ്, ഞാനാണ് ഇങ്ങോട്ട് വരേണ്ട ആള്. ഫഅസ്അലുഹു അലിൽ ഹദീസി, അങ്ങനെ ഞാൻ ആ ഹദീസിനെ പറ്റി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും. ഇതാണ് സംഭവം. ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഇത് ഹാക്കിം അതേപോലെ തന്നെ ദാരിമിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, അങ്ങനെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച അയാള് പിന്നീട് അയാള് ആ നടന്നൊരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, പിന്നീട് അയാൾ എന്നെ കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, വഖദി ജിത്തമഅ അന്നാസു അലയ്യ ഫഖാല കാന ഹാദൽ ഫത അഖല മിന്നി. പിന്നീട് ഈ അനുസാരിയായ ചെറുപ്പക്കാരൻ എന്ത് കണ്ടു, എന്റെ ചുറ്റും ആളുകൾ കൂടുന്നതും എന്നോട് ഇൽമു ചോദിക്കുന്നതൊക്കെ ഈ ചെറുപ്പക്കാരൻ കണ്ടു. ആ സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ, ഈ യുവാവ് എന്നേക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കിയവനായി തീർന്നിരിക്കുന്നു. ഇനി അനുസാരി യുവാവ് പറഞ്ഞു എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സംഭവത്തിന്റെ ബാക്കി ഭാഗത്ത് പറയണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങൾ, വലിയൊരു തത്വം ഈ ഹദീസിൽ നമുക്ക് കിട്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലത്തെ ഒരു സഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിനു വേണ്ടി ദുആ ചെയ്ത, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ച, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിപുത്രനായ, തുർജുമാൽ ഖുർആൻ എന്ന് സഹാബത്ത് വിളിച്ച, അല്ലെങ്കിൽ ഹബറുൽ ഉമ്മ എന്ന് അവർ പറഞ്ഞ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഹദീസ് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ദീർഘമായി യാത്ര ചെയ്യണം. എന്നിട്ട് ആ സഹാബിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നില്ല, അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാണ്. ഒരു പണ്ഡിതന് കൊടുക്കേണ്ട, ഒരു ആലിമിന് കൊടുക്കേണ്ട, ഒരു ഉസ്താദിന് കൊടുക്കേണ്ട, ഒരു ഷെയ്ഖിന് കൊടുക്കേണ്ട ആദരവ്, ബഹുമാനം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരെ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു ഒരു ഹദീസ് കിട്ടുന്നതിന് വേണ്ടി. ഈ സഹാബി വഹിച്ച ത്യാഗം എത്രമാത്രമാണ്! എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാറ്റടിക്കുന്നുണ്ടാകും, മണൽക്കാറ്റ് അതിന്റെ മുഖത്തുകൂടി അങ്ങനെ അടിച്ച് വീശുന്നുണ്ടാകും, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യൂല, കാരണം ഇൽമ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം. ഈ ഹദീസ് വിശദീകരിച്ചു കേട്ട് ഇമാം ഹാക്കിം പറഞ്ഞു, ഹാദൽ ഹദീസ് അസ്ലുൻ ഫീ തലബിൽ ഹദീസ്, ഹദീസ് തേടിപ്പോകുന്നതിന്റെ അസല് ഈ ഹദീസിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ഇൽമു തേടിയിട്ട് ഒരു ഹദീസ് തേടിയിട്ട് യാത്ര പോകുന്നത്. അതേപോലെ തന്നെ തൗഖീറിൽ മുഹദ്ദിസ്, ഒരു മുഹദ്ദിസിനെ ആദരിക്കേണ്ടത് എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നും ഈ ഹദീസിൽ തെളിവുണ്ട്. ഇത് മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെ പറയാണ് അദ്ദേഹത്തിന്റെ ഇൽമിനോടുള്ള താല്പര്യം. അദ്ദേഹം പറയുന്നത്, ഫലഖദ് കുൻതു ആതി ബാബ ഉബയ്യ ഇബ്നു കഅബ്. ഇപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരൊക്കെ ഉണ്ട്, പ്രഗത്ഭരായ സഹാബികളൊക്കെ ഉണ്ട്. ഇവരിൽപ്പെട്ട പ്രമുഖനായ ഒരാളാണ് ഉബയ്യ ഇബ്നു കഅബ്. ഖുർആന്റെ കാര്യത്തിലൊക്കെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഞാൻ ഉബയ്യ ഇബ്നു കഅബിന്റെ അടുത്തേക്ക് ഹദീസിന് വേണ്ടിയിട്ട് ചെല്ലും, വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെല്ലും. ആ സന്ദർഭത്തിൽ ബഹുവനായിമുൻ, അദ്ദേഹം ഉറങ്ങുകയായിരിക്കും. ഫഖൈലു അലാ ബാബി, ഞാനെന്ത് ചെയ്യും, അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ അദ്ദേഹത്തിന്റെ ആ വാതിലിക്കൽ റെസ്റ്റ് എടുക്കും, അവിടെ കിടന്നുറങ്ങും ഞാൻ. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്, അദ്ദേഹം എങ്ങാനും എന്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇഷ്ടം ഉണ്ടാകുമായിരുന്നു, ഞാൻ അദ്ദേഹത്തെ വിളിച്ചുണർത്തലാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുക. കാരണം എന്താ, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തുള്ള സ്ഥാനം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നതാണ് ആര് ഇഷ്ടപ്പെടുന്നത്, ഉബയ്യ ഇബ്നു കഅബ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വലാക്കിനി അക്റഹു അമീലഹു, പക്ഷെ അദ്ദേഹത്തെ വെറുപ്പിക്കാൻ, അദ്ദേഹത്തെ അലവസരപ്പെടുത്താൻ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഇൽമു തേടിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത ഒരുപാട് സംഭവങ്ങൾ. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ഒരുപാട് വികസിച്ചു, ഒരുപാട് യുദ്ധങ്ങളുണ്ടായി, അതിൽ മുസ്ലിങ്ങൾക്ക് വിജയം കിട്ടി. അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നായിരുന്നു മദായിൻ, അതിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ആ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഇങ്ങനെ മദായിൻ വിജയിച്ചടക്കിയപ്പോൾ ജനങ്ങളൊക്കെ ദുനിയാവിന്റെ പിന്നാലെ തിരിഞ്ഞു, സൗകര്യങ്ങൾ കൂടി, അങ്ങനെ പലതിലും ദുനിയാവിലേക്ക് തിരിഞ്ഞു ജനങ്ങളിൽ. അഖബലന്നാസു അല ദുനിയ, അഖബൽത്തു അല ഉമർ, പക്ഷെ ഞാനാകട്ടെ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി. മുർലാന്റെ അടുത്ത് പോയിട്ടിരുന്നു ഹദീസുകൾ പഠിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ അധിക റിവായത്തുകളും ഒക്കെ മുർലാനിൽ നിന്നുള്ള കുറെ റിവായത്തുകളൊക്കെയാണ്. അദ്ദേഹം പല സംഭവങ്ങൾ ഉദ്ധരിച്ച, നേരത്തെ നമ്മള് ഇദാജാനി സുറുല്ലാഹി പത്തേത്തിന്റെ സംഭവമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ജനങ്ങളൊക്കെ ജനങ്ങളൊക്കെ ദുനിയാവിലേക്ക് തിരിഞ്ഞപ്പോ ഞാൻ തിരിഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കാണ്, അദ്ദേഹത്തിൽ നിന്ന് ഇൽമെടുക്കുന്നതിന് വേണ്ടിയിട്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന അബു റാഫി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും. അബു റാഫി റളിയല്ലാഹു അൻഹു എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അങ്ങനെ ചോദിച്ചു പഠിക്കും. എന്താ അങ്ങനെ ചോദിക്കും? മാ സ്വന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ, ഇന്ന ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്, ഇന്ന ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്. ഇത് അബു റാഫിയനോട് ചോദിച്ചിട്ട് പഠിക്കുകയാണ്. ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം യാത്ര ചെയ്യുന്ന അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് അവരോട് ചോദിച്ചിട്ട് പഠിക്കുന്നു. എന്നിട്ട് ആ റിവായത്തിൽ കാണാവ ഇബ്നു അബ്ബാസ് അൽവാഹു നിക്തുബുമായ പോലും, ഇബ്നു അബ്ബാസിന്റെ കയ്യിൽ ചില പലകകൾ ഉണ്ടാവും. എന്നിട്ട് അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയുന്നതൊക്കെ അദ്ദേഹം എഴുതിയെടുക്കും. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ് അദ്ദേഹം ഇൽമു നേടിയെടുക്കുന്നത്, ഇൽമു നേടിയെടുത്തത്. മാത്രമല്ല, വേറെ റിവായത്തിൽ കാണാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്, കുൻതു അൽസമുൽ അഖാബിറ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുഹാജിരീന വൽ അൻസാരി, ഞാൻ എന്ത് ചെയ്യും? മുഹാജിരീങ്ങളിലും അൻസാറുകളിലും പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പെട്ട അക്കാബിർ, കിബാറുകൾ, കിബാറുകളുടെ പിന്നാലെ തന്നെ കൂടി ഞാൻ. അക്കാബിർ കിബാറുകളായ സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ അറിവിൽ മൂത്ത, അറിവുള്ള, അറിവ് കൊണ്ട് കിബാറുകളായ അവരുടെ കൂടെ, അൽസം അവരുടെ കൂടെ തന്നെ, അവരുടെ പിന്നാലെ തന്നെ ഞാൻ കൂടി. അവർ മുഹാജിരീങ്ങളുണ്ടായിരുന്നു, അൻസാറുകളുണ്ടായിരുന്നു. അപ്പൊ ആരിൽ നിന്നാണ് അറിവ് സ്വീകരിക്കേണ്ടത്? അത് ഒരു തത്വം, അതിന്റെ അസല്, അതിന്റെ ഖായിദ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് പഠിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഹാബികൾ നമുക്കറിയാം എല്ലാവരും നീതിമാന്മാരാണ്. സഹാബികളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു, ഖുർആൻ ഒക്കെ പഠിച്ച്, അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ചുണ്ടിൽ നിന്നൊക്കെ കേട്ട ആളുകളാണ്. പക്ഷെ ആ സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ മുതിർന്ന ആളുകളുണ്ട്, ഇൽമു കൊണ്ടും റഫീഖ കൊണ്ടും ഖുർആന്റെ ഇതിനെ സംബന്ധിച്ചൊക്കെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്, ഈ സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ കിവാറുകളുടെ കൂടെയാണ് ഞാൻ കൂടിയത്. എന്തിനാണ്? ഫഅസ്അലുഹും അൻ മആസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ നസല മിനൽ ഖുർആനി ഫീ ദാലിക. എന്നിട്ട് ഞാൻ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളെ കുറിച്ച് ചോദിക്കും, യോദ്ധാക്കളെ സംബന്ധിച്ച് ചോദിക്കും, അതേപോലെ തന്നെ ആ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ വചനങ്ങളെ സംബന്ധിച്ച് ചോദിക്കും. ഇതൊക്കെ ചോദിച്ചു പഠിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കാരണം ഇൽമിന്റെ വില, ഇൽമിന്റെ മഹത്വം അതെന്താന്നുള്ളത് അവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി എന്ത് റിസ്ക് അവരെടുക്കും, എന്ത് ത്യാഗം ചോദിക്കും? അത് ശക്തമായ കാറ്റടിച്ച് വീശും, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. മരുഭൂമിയിലൂടെ ദീർഘമായിട്ട് അവർ യാത്ര ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളെ കുറിച്ച് ഒക്കെ ഞാൻ അവരോട് ചോദിക്കും. അങ്ങനെ ഞാൻ ആരുടെ അടുത്തേക്ക് ചെന്നാലും അവരെന്റെ വരവ് കൊണ്ട് സന്തോഷിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിന്റെ പുത്രനാണ്. അങ്ങനെ ഉബയ്യുബ്നു കഅബ് ഉണ്ടാകും, അദ്ദേഹത്തോട് ഖുർആനിന്റെ അവതരണത്തെ പറ്റി ഞാൻ ചോദിക്കും, അദ്ദേഹം അതിനെനിക്ക് വിശദീകരണം തരും. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അങ്ങനെ പറയുന്ന സംഭവങ്ങൾ, ഇത് ഇദായ വനിഹായ അതേപോലെ തമക്കാത്ത് ഒക്കെ ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണും. എന്തിന്? ഇപ്പൊ ഈ ഹദീസുകൾ സംഭവങ്ങൾ കുറെ വേറെ വരുന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, ഒന്ന്, ഇൽമിന് അവർ കൊടുത്ത പ്രാധാന്യം, അതിനവർ എന്തും എന്തും ആ ഇൽമു നേടാൻ എന്ത് ത്യാഗവും സഹിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. അതിനെത്ര ദൂരം വേണമെങ്കിലും അവർ യാത്ര ചെയ്യുമായിരുന്നു. നമുക്കറിയാം, ഒരൊറ്റ ഹദീസിന് വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്ത സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താബിഈങ്ങളുടെ ചരിത്രം, അവിടെ സലഫുകളുടെ ചരിത്രം. ഇമാം അഹ്മദ് ബിനു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മുസ്നദ് ശേഖരിക്കാൻ
അദ്ദേഹം രണ്ട് തവണ ദുനിയാവ് ചുറ്റി സഞ്ചരിച്ചുണ്ട്. രണ്ട് തവണ ദുനിയാവ് മുഴുവനും ചുറ്റിയിട്ടാണ് അദ്ദേഹത്തിന്റെ മുസ്നദ് രേഖപ്പെടുത്തിയത് എന്ന് ഇബിൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തോഫത് ദുനിയ മറത്തൈനി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം. തോഫത് ദുനിയ മറത്തൈ, രണ്ട് തവണ ദുനിയാവ് മുഴുവനും ചുറ്റി എന്നാണ്. എന്തിന്? അദ്ദേഹത്തിന്റെ മുസ്നദ് ജംഅ ചെയ്യാൻ. തോഫത് ദുനിയ മറത്തൈനി, ആര്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ ഒരൊറ്റ ഹദീസിന് വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്ത സഹാബികൾ, അബൂ അയ്യൂബ് അൻസാരി, അദ്ദേഹം ഒരൊറ്റ ഹദീസിന് വേണ്ടിയിട്ട് മദീനയിൽ നിന്നും അദ്ദേഹം മിസറിലേക്ക് യാത്ര ചെയ്യണം. ഒറ്റ ഹദീസ് മദീന മിസർ, മദീന മിസർ ഒരൊറ്റ ഹദീസിന് വേണ്ടി. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരൊറ്റ ഹദീസിന് വേണ്ടി മദീനയിൽ നിന്നും ഷാമിലേക്ക്, ഒരൊറ്റ ഹദീസിന്, മദീനയിൽ നിന്നും ഷാമിലേക്ക്. ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്, ഹദീസുകളിൽ വന്നതാണ്, നമുക്കത് വിശദീകരിക്കാൻ സമയമല്ല. ഇങ്ങനെ ഇൽമ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ യാത്ര പോവാണ്. അത് അവർക്ക് അവരുടെ ജോലിയോ അവരുടെ കാര്യങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പൊ ഇബിനു മന്ദ റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ഇൽമു തേടുന്നതിന് വേണ്ടിയിട്ട് 20-ാമത്തെ വയസ്സിൽ വീട് വിട്ട് ഇറങ്ങിയതാണ്. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് 65-ാമത്തെ വയസ്സിലാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്കിന്ന് അള്ളാ നൽകിയിട്ടുള്ള നിയമത്തുകൾ, ഇൽമ പഠിക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കിയ നമ്മുടെ സലഫുകളുടെ ചരിത്രം. നമ്മൾ ഇൽമ നേടുന്നതിന് വേണ്ടിയിട്ട് എന്ത് വിയർപ്പാ? ഓവർ ടൈം, പാർട്ട് ടൈം, മറ്റേ ജോലി, നമുക്ക് അല്ലെ റെസ്റ്റ് എടുക്കാൻ സമയമല്ല. പക്ഷെ ഒരു ഹദീസ് പഠിക്കാൻ അതിന് വല്ല ഓവർ ടൈമോ പാർട്ട് ടൈമോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ജീവിതത്തിൽ, ആഴ്ചയിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇൽമിന്റെ മഹത്വം അവർ മനസ്സിലാക്കി. അള്ളാഹനെ അറിയണം, റസൂലുള്ളാഹനെ അറിയണം, പരലോകത്ത് സ്വർഗം കിട്ടും, അതിന് ഇൽമ വേണം. അതുകൊണ്ടാണ് ആ ഇൽമിന്റെ മഹത്വം അവരെ മനസ്സിലാക്കിയപ്പോൾ അതിനുവേണ്ടി എന്ത് റിസ്ക് അവരെടുത്തു. അപ്പൊ ഇബ്നു മന്ദയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പോന്നിട്ട് 65-ാമത്തെ വയസ്സിലാണ് ഹംസത്തും വസിത്തു, 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നതെന്ന. ഏതാണ്ട് 45 കൊല്ലം ഇൽമ് തേടിയിട്ട് അദ്ദേഹം നടന്നു എന്നാ. അദ്ദേഹം എത്ര ഉസ്താദുമാരെ കണ്ടുമുട്ടി എന്നുപോലും ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. ഏതാണ്ട് 1700-ഓളം അൽഫസബോമിയ ഉസ്താദുമാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. ഇന്ന് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളാ, നമുക്ക് വണ്ടിയുണ്ട്, തൊട്ടടുത്ത് ക്ലാസ്സുകളുണ്ട്, അത് എടുക്കുന്ന നമുക്ക് എന്തിനു പറ്റുന്ന പണ്ഡിതന്മാരുണ്ട്, ഷേഖന്മാരുണ്ട്. പക്ഷെ എത്ര ആളുകൾ! അവൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചരിത്രം വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഇബ്നു മന്ദന്റെ സംഭവം ഇമാം ദഹബി ഉദ്ധരിച്ചിട്ടുണ്ട്. 45 കൊല്ലം ഇൽമു തേടിയിട്ട് നടന്നു എന്നുള്ളത്. ഉസൂൽ സുന്ന എന്ന ചെറിയൊരു റിസാല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ മഹത്വം പഠിപ്പിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഉസൂൽ സുന്ന പഠിക്കാൻ വേണ്ടി ചൈനയിലേക്ക് പോയാൽ ലക്കാന ഖലീല, അത് ചെറിയൊരു കാര്യമാണ്. കാരണം ഉസൂൽ സുന്ന എന്നുള്ള ഗ്രന്ഥത്തിന്റെ മഹത്വം അത്ര ഉണ്ട്. ഒരാൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും ഉസൂൽ സുന്ന പഠിക്കുന്നില്ല, അത് ചൈനയിലാണുള്ളത്. ആ ചെറിയൊരു ഗ്രന്ഥം, ചെറിയൊരു റിസാല പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചൈനയിലേക്ക് യാത്ര പോയാൽ, അബൂ അല റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അത് പഠിക്കാൻ ഒരാൾ ചൈനയിലേക്ക് യാത്ര ചെയ്താൽ ലക്കാന ഖലീല, അതൊരു ചെറിയ കാര്യമാണ്. നമുക്കൊന്ന് ചൈനയിലേക്കൊന്നും പോകണ്ട, നമ്മൾ ഇവിടെ ചൊവ്വാഴ്ചകളിൽ ഇവിടെ നിൽക്കുന്നുണ്ട്, ഖുറാനിന്റെ പഠനം ഇവിടെ ഉണ്ട്, ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ഇൽമു നേടാൻ എത്ര വിയർപ്പ് നമ്മൾ ഒഴുക്കിയിട്ടുണ്ട്, ഇൽമു നേടാൻ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു പാഠമാണ്, ഒരാൾക്കും വെറുതെ ഒരാൾക്കും ഇൽമു കിട്ടൂല. ലായുസ്തതാഉൽ ഇൽമു ബിറാഹത്തിൽ ജിസ്മി, വിയർപ്പൊഴുക്കാതെ, ത്യാഗം സഹിക്കാതെ ഒരാൾക്ക് ഇൽമു നേടാൻ സാധ്യമല്ല. യഹ്യബ്നു അബി കസീർ ഇമാം മുസ്ലിം മുതൽ ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്. ലാ ഇസ്തതാഉൽ ഇൽമു ബിറാഹത്തിൽ ജിസ്മി, കാണാതെ നമുക്ക് ഇഫ്ലാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. യഹ്യ ബിൻ അബി കസീർ പറയുന്നത് ലാ ഇസ്തതാഉൽ ഇൽമു, ഒരാൾക്ക് അറിവ് നേടാൻ സാധ്യമല്ല, വിജ്ഞാനം നേടാൻ സാധ്യമല്ല, ബിറാഹത്തിൽ ജിസ്മി, വിയർപ്പൊഴുക്കാതെ, ത്യാഗം സഹിക്കാതെ, പ്രയാസങ്ങൾ അനുഭവിക്കാതെ. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എൽമു നേടുന്ന കാര്യത്തിൽ നമ്മളൊക്കെ പിന്നിലാണ്. അപ്പോൾ ആ ഒരു ചരിത്രം, അപ്പോൾ എൽമു നേടുക, അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കുക, അതിനുവേണ്ടി യാത്ര പോയി. ഇന്ന് ആരെങ്കിലും അങ്ങനെ യാത്ര പോയാൽ തന്നെ ആളുകൾ പരിഹസിക്കുക. ഇപ്പൊ നമ്മള് ഗൾഫ് നാടുകളിൽ ഇവിടെ അധ്വാനിക്കാൻ വേണ്ടി വന്നു, അവിടെ മക്കള്, പലരുടെയും മക്കള് ഇവിടെ ഇല്ല, ഭാര്യമാരില്ല, ഫാമിലി ലൈഫില്ല, കുടുംബബന്ധം ഒക്കെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഈ ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കണത് എന്തിനാ? നമ്മളെ ദുനിയാവിന്റെ കാര്യങ്ങൾ നന്നാക്കണം, പണുണ്ടാകണം, ഒരു വീട് കയറ്റണം, അവിടെ ബാധ്യതകളൊക്കെ തീർക്കണതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് റിസ്ക് എടുക്കുന്നു? ഒരാളെ ജോലി ഒഴിവാക്കിയിട്ട് എൽമു നേടാൻ പോയാൽ അയാളെ പരിഹസിക്കുക, അയാളെ കളിയാക്കുക. എൽമിന്റെ മഹത്വം അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ ചെയ്താൽ പോലും നമ്മുടെ നാട്ടിൽ പരിഹസിക്കുക, അയാളെ പറ്റില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുക. വേറുള്ള കാര്യത്തിനൊക്കെ എന്തെല്ലാം റിസ്കുകളാണ് നമ്മളെടുക്കുന്നത്? അപ്പൊ എൽമ് എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് ചെല്ലണം എന്നാണ്, എൽമ് തേടിക്കൊണ്ട് ചെല്ലണം എന്നുള്ളത്. എൽമ് ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, എൽമുള്ള പണ്ഡിതന്മാരടുത്തിട്ട് പോയിട്ട് പഠിക്കണം. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ, ഞാനാണ് ഇങ്ങോട്ട് വരേണ്ട ആള്, കാരണം ഇൽമുള്ളത് ഇവിടെ. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് ചെല്ലുകയാണ്. ഇമാം മാലിക്കിന്റെ മുഖത്ത പഠിപ്പിച്ചു കൊടുക്കാൻ ഹാറൂർ റഷീദ് പറഞ്ഞല്ലോ, ആ സംഭവം വളരെ പ്രസിദ്ധമാണ്. കൊട്ടാരത്തിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ, അന്ന് ഇമാം മാലിക്ക് കൊടുത്ത മറുപടി ഇതേ മറുപടിയാണ്. ഇൽമ് അങ്ങോട്ട് വരില്ല, അങ്ങോട്ട് വരണം. ഇൽമ് എവിടെയാണുള്ളത്? അങ്ങോട്ട് വരണം. ഹാറൂൺ റഷീദിന് അന്ന് കൊടുത്ത മറുപടി അതാണ്. അപ്പൊ എൽമുള്ള പണ്ഡിതന്മാരെ തേടിയിട്ട് ചെല്ലണം, അവരിൽ നിന്ന് എൽമ് നേടണം. ഇപ്പോ പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ആര്? ഖലഫ് ബിൻ ഹിഷാം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, അദ്ദേഹം പറയുന്നത് നഹവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് നഹവിന്റെ ഒരു ബാബ് എനിക്ക് പ്രയാസകരമായിട്ട് തോന്നി, അത് എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ അത് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ സമാനീന അൽഫ് ദിർഹം, സമാനീന അൽഫ് ഇത്ര, സമാനീന അൽഫ്, സമാനീയത്ത് അൽഫല്ല, സമാനീൻ അൽഫ് ഇത്ര, 80,000 ദിർഹം ഞാൻ ചെലവാക്കിയതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കിട്ടും. അങ്ങനെ ഒരുപാട് ഒക്കെ പാടം നമുക്ക് വിശദീകരിക്കാത്ത സമയമല്ല. അദ്ദേഹം പറയുന്നത് ഖലഫ് ബിൻ ഹിഷാം, അദ്ദേഹം പറയുന്നത് അഷ്കൽ അലയ്യ ബാബു മിനൻ നഹ്വി ഫഅൻഫഖ്തു സമാനീന അൽഫ ദിർഹം ഹത്താ ഹദഖ്തുഹു. അങ്ങനെ ഞാനത് പഠിച്ചു, അതിൽ നിപുണനായി. 80,000 ദിർഹം ചെലവഴിച്ചിട്ട്. അപ്പൊ ഇതിനു വേണ്ടി അവരെന്ത് ഒഴിവാക്കി, എന്ത് ത്യാഗം അവർ സഹിച്ചു, എത്ര ദൂരവും അവർ യാത്ര പോയി. നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ള എല്ലാ നിയമത്തുകളും ഉണ്ട്. എന്തെല്ലാ നിയമത്തുകൾ? നമുക്ക് 10 മിനിറ്റ് യാത്ര ചെയ്താൽ മതി, അല്ലെങ്കിൽ 15 മിനിറ്റ്, 20 മിനിറ്റ്, ആഴ്ചയിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 മണിക്കൂർ. എന്നാലും നമുക്ക് ഇതിന് സമയമില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്. അതിനു വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിക്കുക എന്നുള്ളത് എൽമു നേടാൻ. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട കിബാറുകളിൽ നിന്നായിരുന്നു ഞാൻ എൽമു സ്വീകരിച്ചിരുന്നത്. അതല്ലാത്തവരും അവിടെ ഉണ്ട്, പക്ഷെ അദ്ദേഹം അവരിൽ നിന്ന് മുൻഗണന കൊടുത്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ആരിൽ നിന്ന് എൽമു സ്വീകരിക്കാൻ പാടുള്ളൂ, ആരിൽ നിന്ന് എൽമു സ്വീകരിക്കാൻ പാടില്ല, അതിന് കൃത്യമായൊരു മാനദണ്ഡമുണ്ട്. അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു മാനദണ്ഡമുണ്ട്, എല്ലാരടുത്തും പോയിട്ട് എൽമ് കേൾക്കുക. ആരെന്ത് പറയുന്നു, ആരെന്ത് പ്രസംഗിച്ചാലും, എന്ത് ചവറ പ്രസംഗിച്ചാലും എല്ലാവരുടെ ക്ലാസ്സിനും പോവുക, അതൊരിക്കലും അഹ്ലു സുന്നയുടെ രീതിയല്ല. ശരിയായ മനോജ്, ശരിയായ അഖീദുള്ള ആളുകളിൽ നിന്ന് എൽമ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ വിഷയം നമ്മള് സുദീർഘമായിട്ട് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ എൽമു സ്വീകരിക്കുന്നത് നമുക്കൊരു രോഗമുണ്ടായി, നമ്മളെന്താ ചെയ്യുക? ഏറ്റവും നല്ലൊരു ഡോക്ടറെ പോയിട്ട് കാണും, നമ്മളത് അറിയും, അന്വേഷിക്കും, അതിനെത്ര പൈസ ആണെങ്കിലും നമ്മൾ ചെലവാക്കും. ഏറ്റവും നല്ല ഡോക്ടറെ പോയിട്ട് നമ്മൾ കാണുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു എഞ്ചിനീയറെ വേണം, ഏറ്റവും നല്ല എഞ്ചിനീയർ, അയാളെ പോയിട്ട് നമ്മൾ കാണും, അയാളായിട്ട് നമ്മൾ ബന്ധപ്പെടും. പക്ഷെ എൽമിന്റെ കാര്യത്തിൽ ആരെന്ത് പ്രസംഗിച്ചാലും ആരെന്ത് മൈക്കെടുത്ത് പ്രസംഗിച്ചാലും അതിൻ്റെ ഒക്കെ മുന്നിൽ പോയിട്ടിരിക്കും നമ്മൾ. ഇത് പരലോകത്തിന്റെ കാര്യമാണ്, മറ്റേ ദുനിയാവിന്റെ കാര്യമാണ്. ആ ദുനിയാവിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഒരു സൂക്ഷ്മത പോലും, അതിൽ കാണിക്കുന്ന ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ, അതുപോലും ദീനിന്റെ കാര്യത്തിലില്ല. ദീനിന്റെ കാര്യത്തിൽ അത് പറഞ്ഞാൽ തീവ്രവാദമാണ്. ഇന്ന ആളുകൾ എന്തെങ്കിലും സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദം. സങ്കുചിത ചിന്താഗതിയുള്ള ആൾക്കാർ, വിശാല ഹൃദയമില്ലാത്ത ആൾക്കാർ, ഭിന്നിപ്പുണ്ടാക്കുന്ന ആൾക്കാർ. എന്നാ ദുനിയാവിന്റെ കാര്യത്തിലോ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ അല്ലെ. അങ്ങനെ പോയിട്ട് നമ്മൾ ചികിത്സിക്കുള്ളൂ. അങ്ങനത്തെ രഞ്ജി നല്ല അഡ്വക്കറ്റ്, ഏറ്റവും നല്ല അഡ്വക്കറ്റ് ആരോ പോയിട്ട് കാണും. അതിലൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഓരോ നമ്മൾ. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ അത് അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ പോയിട്ടിരിക്കും. മറ്റേ സംഘടനയും ക്ലാസ് എടുത്തിട്ട് അവിടെയും പോയിട്ടിരിക്കും. ഒക്കെ മുസ്ലിങ്ങൾ തന്നെയല്ലേ എന്നുള്ള ഒരു ചിന്തയിലേക്ക്, ആ ചിന്ത യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഖദൂന ദീനകും. മുഹമ്മദ് ബിൻ സീരിൻ പറഞ്ഞൊരു വാചകമാണ്, ഇന്ന ഹാദൽ ഇൽമ ദീനും. നിങ്ങൾ ഈ സ്വീകരിക്കുന്ന ഇൽമ എന്നുള്ളത് ദീനാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന ഇൽമ ദീനാണ്. കാരണം ഈ ദീനനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും പരലോകത്ത് നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഖദൂന ദീനക്കും, നിങ്ങളുടെ ദീൻ ആരിൽ നിന്നാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് അത് നിങ്ങൾ നോക്കണം. ആരിൽ നിന്നാണ് ദീൻ സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അത് അഹ്ലു സുന്നത്തിന്റെ രീതിയാണ്. അത് നമ്മൾ മുമ്പ് നമ്മൾ വിശദമായിട്ട് നമ്മളത് പറഞ്ഞു പോയിട്ടുണ്ട്. ആരിൽ നിന്ന് ഇൽമു സ്വീകരിക്കണം എന്ന വിഷയം നമ്മളതിൽ വിശദമായിട്ട് അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംവാദമാണ്, ഇൽമുള്ള ശരിയായ അഹ്ലു സുന്നത്തിന്റെ മനഹജുള്ള അഖീദയുള്ള ഖുർആൻ സുന്നത്തും പഠിപ്പിക്കുന്ന ശരിയായ അഖീദ പഠിപ്പിക്കുന്ന ആളുകൾ ആരാണോ അത് നമ്മൾ അറിയണം. അവരോട് ചോദിക്കണം, അവരെ പറ്റി അന്വേഷിക്കണം, അവരുടെ ഉസ്താദന്മാരാരാണ് നോക്കണം, അവരുടെ ഇൽമിന്റെ സ്രോതസ് എന്താണെന്നുള്ളത് നോക്കണം. ഇപ്പൊ ഒരാൾ ക്ലാസ് എടുക്കണം, അയാളുടെ ഉസ്താദ് ആരാണ്, അയാൾ എവിടെ നിന്നാണ് ഇൽമു, അത് നോക്കാനുള്ള ബാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരുടേതും കേൾക്കുക എന്നുള്ളത് എന്തല്ല, അത് ഇസ്ലാമിന്റേതല്ല. കേൾക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത്, കാരണം നമ്മുടെ മനസ്സിൽ ശക്കുകൾ ഉണ്ടാക്കും, വിശ്വാസുകൾ ഉണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ശിഷ്യൻ, അദ്ദേഹത്തിന് നേരെ ചില ആക്ഷേപം ഉന്നയിച്ചു തോവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, എന്താ ഈ ഔല, ഈ കുട്ടിയുടെ പിന്നാലെ മാത്രം എന്താ കൂടിയിട്ടുള്ളത്, സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട കിബാറുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ തോവൂസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രഗത്ഭനായ ഒരു ശിഷ്യനാണ് തോവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ലസീം തഹാദൽ ഗുലാമ, നീ എന്താ ഈ കുട്ടിയുടെ പിന്നാലെ തന്നെ, വതറക്ത ലകാബിറ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികളിൽപ്പെട്ട കിബാറുകൾ പോലും ഇവിടെ ഉണ്ടല്ലോ. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഇന്നി റായിതു സബഈന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 70 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇദാ തദാറഉ ഫീ ശൈഇൻ സൂറു ഇലാ ഖൗലി ഇബ്നു അബ്ബാസ്, അവരൊക്കെ ഒരു വിഷയത്തിൽ അഭിപ്രായത്തിൽ ഉണ്ടായാൽ ഇബ്നു അബ്ബാസിന്റെ കൗലിലേക്കാണ് മടങ്ങാറുള്ളത്. കുറച്ച് റിവായത്തുകളിൽ കാണാം 50 സഹാബികൾ. അവരേതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അവരെന്ത് ചെയ്യും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിലേക്ക് ആ വിഷയത്തെ മടക്കാറുണ്ട്. അതായത് പ്രായം കൊണ്ട് ചെറുപ്പാണെങ്കിലും എൽമു കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കിബാറുകളിൽ പെട്ടവനാണ്. അപ്പൊ അതിനൊരു മാനദണ്ഡമുണ്ട്. ഖതീബുൽ ബഗ്ദാദി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം മാത്രം അവിടെ നമ്മൾ ഉദ്ധരിക്കണം. ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇൽമു നിങ്ങൾ സ്വീകരിക്കേണ്ടത് മിൻ അഹ്ലിഹി അല്ലദീന വരിസൂഹു മിമ്മൻ കാന ഖബ്ലഹും യഖീനൻ ബിദാലിക, പൂർവികരായ സലഫുകളിൽ നിന്ന് ഇൽമു അനന്തരമായി സ്വീകരിച്ച പണ്ഡിതന്മാരിൽ നിന്നാണ് നിങ്ങൾ ഇൽമു സ്വീകരിക്കേണ്ടത്. അത് ഇന്നാൾ അവരുടെ കിബാറുകളിൽപ്പെട്ട ആളുകൾ, അവരുടെ ശിഷ്യന്മാർ, ഇങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അതിന്റെ സ്രോതസ് നമ്മൾ അറിയണം. അതാണ് ഫൻദുറു അമ്മൻ തഖദൂന ദീനകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ തഖുദു കുല്ലമാ തസ്മഉ ഖായിലം ബിഖൗലിഹി, ആരെന്ത് പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കുന്ന ആളായിട്ട് നീ മാറരുത്, അതൊക്കെ കേട്ടിരിക്കുക. അതൊരു നല്ല ഗുണമാണെന്നുള്ളത് ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാരെ ക്ലാസ്സിലും പോവുക, എല്ലാരെ വാളും കേൾക്കുക, എല്ലാരെ പ്രസംഗം പോയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. അത് നല്ല കാര്യമാണെന്നുള്ളത് ആരാ പറഞ്ഞത്? നമ്മളാ കേൾക്കുന്നത് ഇൽമാണ്, അത് ദീനാണ്. നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. അത് ശരിയായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരും ശരിയായ മനഹജുള്ള പണ്ഡിതന്മാരും എന്നല്ലെങ്കിൽ നമ്മളെ പരലോകത്തിന്റെ കാര്യം എന്താ? അപ്പോ അദ്ദേഹം പറയുന്നത്, ആരെന്തെ സംസാരിച്ചാലും അതൊക്കെ സ്വീകരിക്കുന്ന ആളാകരുത് നീ. ഫൈനഹു ലൈസ യംബഗി അൻ യുഖദ മിൻ കുല്ലി മുഹദ്ദിസിൻ, സംസാരിക്കുന്ന എല്ലാവരിൽ നിന്നും സ്വീകരിക്കുക എന്നുള്ളത് യോജിച്ചതല്ല. വലാ മിൻ കുല്ലി മിൻ ഖാല, വർത്താനം പറയുന്ന ആൾക്കാരിൽ നിന്നൊക്കെ അത് സ്വീകരിക്കുക എന്നുള്ളത്, അതൊക്കെ പോയിട്ട് കേൾക്കുക എന്നുള്ളത് എന്തല്ല, അത് ഒരാൾക്ക് യോജിച്ചതല്ല. അങ്ങനെയുള്ള ഒരാളാകരുത് നീ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വാചകെടുത്ത് ഉദ്ധരിക്കണം. അഹ്ലിൽമിയിൽപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദൽ അംറ ദീനുക്കും, ഈ കാര്യം നിങ്ങളുടെ ദീനാണ്. അതുകൊണ്ട് ഫങ്കുറു അമ്മൻ തഖ്ദൂൻ അൻഹു ദീനുക്കും, ദീനക്കും, നിങ്ങളുടെ ദീൻ ആരിൽ നിന്നാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങൾ നോക്കണം, അവിടെ നിങ്ങൾ നോക്കണം. അപ്പൊ ആളെ നോക്കണ്ട എന്നുള്ളത് ഇസ്ലാമിൽ, ആളെ നോക്കണം, അവരുടെ മനഹജും ഒക്കെ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അവർ ശരിയായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരാണെന്നുള്ള അത് 100% ഉറപ്പുവരുത്തിയിട്ടേ അവരിൽ നിന്ന് എൽമു സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് നമുക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൂടുള്ളതൊക്കെ സഹാബികളാണ്, അവരിലൊക്കെ എൽമു സ്വീകരിക്കും. പക്ഷെ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അതാണ്. അപ്പൊ കിബാറുകൾ ഉണ്ട്, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളായ പണ്ഡിതന്മാരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് ഇൽമു നേടാൻ പറ്റുമെങ്കിൽ അങ്ങനെ അവരുടെ ക്ലാസ്സുകൾ, അവരുടെ ദർസുകൾ അതങ്ങനെ തന്നെ, അതല്ലെങ്കിൽ അതിനെ മറ്റുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ ആ രൂപത്തിലൊക്കെ ഇൽമു നേടുക എന്നുള്ളതാണ്. അപ്പോ ഇൽമിന്റെ മഹത്വം നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു മനുഷ്യന് അള്ളാഹു ഖൈർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ദീനിൽ അയാൾക്ക് അറിവ് കൊടുക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന് ഖൈർ കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ദീനിൽ അയാൾക്ക് അറിവില്ല എന്നുള്ളത്. നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, ഖുൽ റബ്ബി സിദ്നി ഇൽമ. ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ദുനിയാവിൽ ഇൽമിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇൽമിനേക്കാൾ അഫ്ലലായ എന്തെങ്കിലും ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് വർദ്ധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവന്റെ റസൂലിനോട് അള്ളാഹ കൽപ്പിക്കുമായിരുന്നു. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ ഇൽമിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഈ ദുനിയാവിലൊന്നുമില്ല. അതുകൊണ്ടാണ് അത് വർദ്ധിപ്പിച്ച് തരണേ അല്ലെ, ഇൽമു വർദ്ധിപ്പിച്ച് തരണേ എന്ന് അവന്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിച്ചത് എന്ന് ഇമാം ഖുർത്തുബി ആ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ വായിച്ച ചരിത്രത്തിൽ നിന്നുള്ള മറ്റൊരു കാര്യം, പണ്ഡിതന്മാരോട് കാണിക്കേണ്ട ആദരവ്, ബഹുമാനം നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ചരിത്രത്തിൽ ഒരുപാട് അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. കാരണം അവര് എൽമുള്ളവരാണ്. എൽമുള്ളവരും എൽമുള്ളാത്തവരും അതെന്തായാലും സാമല്ല. ഖുർആൻ തന്നെ ചോദിച്ചില്ലേ, ഹല്ലസ്തവി ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണ്, ഒരിക്കലും സമമല്ല. അപ്പൊ അറിവുള്ളവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സഹാബികളുടെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ അവരെ വിളിച്ചുണർത്താം. അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ വിളിച്ചുണർത്തുന്നത് ഒരിക്കലും അവർക്ക് അനിഷ്ടാവൂല, അവർക്ക് ഇഷ്ടേ ഉള്ളൂ. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എനിക്കുള്ള സ്ഥാനം അത് അവർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അത് അവർ അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ അവരെ വിളിച്ചു നിർത്തുകയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും ചെയ്യും. പക്ഷെ ഞാൻ അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാറില്ല. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിന്റെ മറ്റൊരു സംഭവം എന്നാണ്, സയ്ദ് ബിൻ സാബിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഖുർആൻ പഠിച്ച പ്രഗത്ഭന ആളന്നാണ് ആര്, സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് കയറാണ്, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറാണ്. ആ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ റിക്കാബ് പിടിച്ചു കൊടുത്തു. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട മാതൃകയാക്കേണ്ട സംഭവങ്ങളാണ്. റിക്കാബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുതിരപ്പുറത്തോട്ടോ പുറത്തോ ഒക്കെ പിന്നെ യാത്രക്കാരുടെ ഈ കാല് പിന്നെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വളയുണ്ടാകും, മനസ്സിലാവും, ആ ജീനിയിലുള്ള കാല് ചവിട്ടുന്ന ആ സ്ഥലം, ആ വളയം സാധനം, അതിങ്ങനെ പിടിച്ചു കൊടുത്തു എന്നാണ് സെയ്ദുബ്നു സാബിത്തിന്. ആ സന്ദർഭത്തിൽ ഇത് പിന്നെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുള്ള സംഭവമാണ്. ഇമാം ദഹബി അതേപോലെ തന്നെ അഖിൽ ഇബ്നു ജറി സാവേല് ഒക്കെ ഇബ്നു അബ്ദുൽ ബർ ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ ഷാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, റഖീബ സയ്ദ് ഇബ്നു സാബിത് ഫഅഖദ ഇബ്നു അബ്ബാസ് ബിരിക്കാബിഹി. ഇബ്നു അബ്ബാസ് സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു യാത്ര പോവുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ റിക്കാബ് ആ കാല് വെക്കാനുള്ള തകിട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ വളയെ അങ്ങനെ കുറിച്ച് കൊടുക്കുകയാണ്. ഫഖാല ലഹു സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്അൽ യാ ഇബ്നു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിങ്ങനെ ചെയ്യരുത് കേട്ടോ, റസൂലുള്ളാഹിന്റെ പിതൃ പിത്ര ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഫഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി, ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി ഉലമാഇനാ, ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി ഉലമാഇനാ, ഞങ്ങളുടെ പണ്ഡിതന്മാരോട് ഇങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസമല്ല. ഷേഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീ എഴുത്തുകാരിലെ ഒരാളാണ്, ഖുർആൻ നന്നായിട്ട് അറിയുന്ന ആളാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ സയ്ദ് ഇബ്നു സാബിത്തിനുണ്ട്. ഏതാണ്ട് വലിയ മാറ്റമില്ലാന്ന് എനിക്ക് തോന്നുന്നു, 8-9 വയസ്സിന്റെ മാറ്റം ഉണ്ടാവുള്ളൂ രണ്ടുപേരും തമ്മിൽ. ഷാ ഇൽമിന് അവിടെ കൊടുക്കുന്ന ആദരവ്, ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നത്, ഞങ്ങളുടെ പണ്ഡിതന്മാരോട് ഇങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് അറിവുള്ളവരോട്, എൽമുള്ളവരോട്, പണ്ഡിതന്മാരോട്, ആലിമീങ്ങളോട് കാണിക്കേണ്ട ആദരവും ബഹുമാനവും എത്രത്തോളമാണ് എന്നുള്ളത് ഈ ഒരൊറ്റ സംഭവത്തിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ രണ്ട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, അത് വേറൊരു വിഷയമാണ്, നമ്മളത് മനസ്സിലാക്കേണ്ടതുമാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുറെ ആൾക്കാർക്ക് അത് തീരല്ലാതെയും പോയി, കുറെ ആൾക്കാർക്ക് അത് കയറിയിട്ടും പോയി, അല്ലെ? രണ്ടിന്റെയും അടക്കാം. മുത്തവസ്സിത്തായിട്ടുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ അറിവുള്ളവർക്ക് അത് വകവെച്ചു കൊടുക്കണം. അത് അള്ളാഹു റസൂലും അത് അംഗീകരിച്ചതാണ്. അള്ളാഹുവിന്റെ ഇൽമ് പ്രചരിപ്പിക്കുക, ദീന് പഠിപ്പിക്കുന്നവരാണ് അവർ. അപ്പൊ അതുകൂടി ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1660 ഹദീസുകളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ളത്. 1660 ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ റിവായത്തുകൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽഫിയത്തുൽ ഹദീസ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു കവിതാരൂപത്തിൽ, വൽ മുക്സിറൂന ഫി റിവായത്തിൽ അസരി അബൂ ഹുറൈറ അലൈഹി ഇബ്നു ഉമർ വഅനസുൻ വൽ ബഹ്റു കൽ ഖുദരി വജാബിറുൻ വസൗജത്തുൻ നബിയ്. ഏറ്റവും കൂടുതൽ റിവായത്തുകളുള്ളത് വൽ മുക്സിറൂന ഫി റിവായത്തിൽ അസരി, അസർ റിവായത്ത് ചെയ്തവരിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ അബൂ ഹുറൈറ എന്നാരാണ്? അബൂ ഹുറൈറ. യലീഹി ഇബ്നു ഉമർ, പിന്നാരാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വ അനസുൻ വൽ ബഹ്റു, പിന്നാരാണ്? അനസ് റളിയല്ലാഹു അൻഹു. വൽ ബഹ്റു ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ന് പറയില്ല, അവനെന്താ വൽ ബഹ്റു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വ അനസുൻ വൽ ബഹ്റു കൽ ഖുദരി, ആരാ ഖുദരി? അബൂ സഈദ് അൽ ഖുദരി. വജാബിറുൻ വസൗജത്തുൻ നബി, പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ സൗജത്തുൻ നബി, ആരാ സൗജത്തുൻ നബി? ആരാ? ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ വരാണെന്ത്? വൽ മുക്സിറൂന ഫി റിവായത്തിൽ അസർ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച് അദ്ദേഹത്തിന്റെ അൽഫിയിൽ അദ്ദേഹം വിശദീകരിക്കണം. അപ്പൊ അതിൽ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ളത് ഏതാണ്ട് 1660 ഹദീസുകളാണ്. അതിൽ ബുഖാരിയും മുസ്ലിമും കൂടി മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ളത് 75 ബുഖാരിയിൽ മാത്രം 120, മുസ്ലിമിൽ മാത്രം 9. അങ്ങനെയാണ് അതിന്റെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയധികം ഹദീസുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യന്മാര് ആരൊക്കെയാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, സഹാബികൾ പോലും അല്ലെ, സഹാബികളുടെ കൂട്ടത്തിൽ ജീവിച്ച ആളുകളൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിക്കും. നേരത്തെ നമ്മൾ തോവൂസ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഇൽമു സ്വീകരിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഒന്ന് സഈദ് ഇബ്നു ജുബൈർ, സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം മുജാഹിദ്, അതേപോലെ തന്നെ ഇക്രിമ മൗല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മൗലയാണ് ആര്? ഇക്രിമ. അതേപോലെ തന്നെ തോവൂസ്, തോവൂസ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ തോവൂസ്, അതേപോലെ തന്നെ അബ്ബി റബാഹ്, ആണ് വേറെ ഒരുപാട് ആളുകളുണ്ട്, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭർ ഇവരാണ്, ഒന്ന് സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, പിന്നെ ഇമാം മുജാഹിദ്. ഇവരൊക്കെ ചരിത്രം വേറെ നമ്മൾ പഠിക്കണം, അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇമാം മുജാഹിദ് പറയുന്നത് രണ്ട് തവണ മൂന്ന് തവണ ഞാൻ ഖുറാൻ ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കും, അതിന്റെ ലഫ്ലുകൾ അതിന്റെ ഇത് ഒക്കെ അങ്ങനെ അങ്ങനെ ചോദിച്ചു പഠിച്ചതാണ് ഇമാം മുജാഹിദ്. അപ്പൊ ഇമാം മുജാഹിദ്, പിന്നെ ഇക്രിമ, പിന്നെ തോവൂസ് ഇബ്നു അബി റബാഹ്, ഇവരൊക്കെയാണ് അതിൽ പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യന്മാർ, അവരുടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യന്മാര്. സാധാരണ നമ്മൾ പറയാറുള്ള പ്രഗത്ഭനായ ഒരാളാണ് ഹസനുൽ ബസ്രി, അദ്ദേഹം ആരുടെ ശിഷ്യനാണ്? ഇബ്നു മസ്ഊദ്. ആരാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരിൽ പെട്ട ഒരാളാണ് ആര്? ഹസനുൽ ബസ്രി. അതേപോലെ തന്നെ ഷാബിയും പ്രഗത്ഭനായിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ഖതാദ, ഇവരൊക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാര്. അപ്പൊ അത് വേറെ അവരുടെ വിഷയങ്ങൾ നമ്മൾ വേറെ അത് പഠിക്കേണ്ടതുണ്ട്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫത്വകളെ സംബന്ധിച്ച് ഇബ്നു ഹസം അദ്ദേഹത്തിന്റെ ഇഹ്കാമിൽ പറഞ്ഞൊരു കാര്യം, മുഹമ്മദ് ഇബ്നു മൂസ ഇബ്നു യാഖൂബ് ഇബ്നു മഅ്മൂൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഫത്വകളൊക്കെ അദ്ദേഹം അത് രേഖപ്പെടുത്തി, അത് ക്രോഡീകരിച്ചു, ഏതാണ്ട് 20 കിതാബുകളിൽ അതുണ്ടായിരുന്നു. ഫീസ്റ്റലീന കിതാബ് എന്ന 20 കിതാബുകളിലായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഫത്വകൾ. ജമഅ അബൂബക്കർ മുഹമ്മദ് ഇബ്നു മൂസ ഇബ്നു യഅ്ഖൂബ് ഇബ്നു മഅ്മൂൻ അഹദു അയ്മത്തുൽ ഇസ്ലാം, ഇദ്ദേഹം ജമഅ ചെയ്തിട്ടുണ്ട്. ഫതാവ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഫത്വകൾ, ഫീസ്റ്റലീന കിതാബ് ഏതാണ്ട് 20 കിതാബുകളിലായിട്ട്, ഇത് സീറിൽ ഇമാം ദഹബി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് എത്രാമത്തെ വർഷമാണ്? ഹിജ്റ 68-67 വർഷത്തിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഹിജ്റ വർഷം 67-68 അതിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമായിരുന്നു? ഏതാണ്ട് 72 ബിദായാവ നിഹായിൽ ഇബ്നു കസീർ പറയുന്നത് 72, അല്ല വേറെ പല പണ്ഡിതന്മാരും പറയുന്നത് 71 പറയുന്നുണ്ട്. അപ്പൊ 72 വയസ്സിൽ അല്ലെങ്കിൽ ഏതാണ്ട് 70 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു, അല്ല 70 വയസ്സിൽ, ഹിജറ വർഷം 68-67 ഹിജറ വർഷം 68-67 മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം ഏതാണ്ട് 71-72 വയസ്സ് പ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് സംസ്കരിച്ചത് ആരാണ്? മുഹമ്മദുൽ ഹനഫിയ, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ ആണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് സംസ്കരിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ സംസ്കാര മറവാടൽ ചടങ്ങിൽ അതേപോലെ തന്നെ നിസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുത്തതിൽ ഒരാളാണ് അറിയാം, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ. ആരാണ് അദ്ദേഹം? മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ ആരാണ്? ആരാണ്? മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ. കേട്ടിട്ടല്ല. അങ്ങനെ അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ തൽ യൗമ ഹബറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഹബർ ഇന്ന് മരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സഹാബികൾ പലരും പറഞ്ഞത്, ഒന്ന് ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഈ വാർത്ത ഒരു ഷോക്കായി. ജാബിർ റളിയല്ലാഹു, ജാബിർ ബിൻ അബ്ദില്ല, അദ്ദേഹം ഈ മരണ വാർത്ത കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു കൈ മറ്റേ കയ്യിൽ എല്ലടിച്ചു. ജാബിർ റളിയല്ലാഹു എല്ലടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് മാതല്യവും അഅലമുന്നാസി വഅഅലമുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവനും പക്വതയുള്ളവനും ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. വഖദ് ഉസീബത്തു ബിഹി ഹാദിഹിൽ ഉമ്മ ലാ തർത്ത, നികത്താകാനാകാത്ത ഒരു വിപത്ത്, ഒരു ഒരു മുസീബത്താണ്, ഒരു പിന്നെ അപകട, ഒരു മുസീബത്താണ് ഈ ഉമ്മത്തിന് ബാധിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവൻ, അഹലമുന്നാസ്, ഏറ്റവും വിവേകമുള്ളവൻ, അതെങ്ങനെ കയ്യിൽ അടിച്ചിട്ട് പറഞ്ഞു. ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് റിവായത്തുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ. മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു അൻഹു അല്ലാത്ത വേറെയും ഭാര്യമാരുണ്ട്. അതിൽ ഹനഫിയ എന്നാണ് തോന്നുന്നത് ഉമ്മാന്റെ പേര്. അതിലുണ്ടായ മകനാണ് മുഹമ്മദ്, പിന്നീട് അറിയപ്പെട്ടത് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് ചരിത്രങ്ങളെ കാണാം. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം 68 മരണപ്പെട്ടു. അദ്ദേഹത്തിന് 72 വയസ്സായിരുന്നു പ്രായം. ചില രീതികളിൽ അങ്ങോട്ട് കൊണ്ട് ചെറിയ മാറ്റങ്ങൾ കാണാം. ഇനി അദ്ദേഹത്തിന്റെ ആ മരിച്ചതിന് ശേഷം നടന്ന ഒരു സംഭവം ഏതാണ്ട് എല്ലാ തഫ്സീറുകളിലും അത് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഏതാണ്ട് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും വന്നിട്ടുണ്ട്. മാത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബിത്വായിഫ്, ത്വായിഫിൽ വെച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മരിച്ചു. ആ സന്ദർഭത്തിൽ ഒരു പക്ഷി ലം യുറ അലാ ഖിൽഖതി, അതുപോലത്തെ ഒരു വേറൊരു പക്ഷിയെ കാണപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു തോയർ, ഒരു പക്ഷി പറന്നു വന്നു. ഫദഖല നഅശഹു സുമ്മ ലം നറഹു ഖാരിജൻ മിൻഹു, അത് അദ്ദേഹത്തിന്റെ ആ മയ്യത്ത് കട്ടിലിലേക്ക് പ്രവേശിച്ചു, അദ്ദേഹത്തിന്റെ ആ ജനാസയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് ലം നറഹു ഖാരിജൻ മിൻഹു, ആ അദ്ദേഹത്തിന്റെ ആ ജനാസയിൽ നിന്നും, ആ കട്ടിലിൽ നിന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജനാസയിൽ നിന്നും പിന്നീട് അത് ആ പക്ഷി പുറത്തു പോകുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഫലമാദുഫീന തുലിയത്ത് ഹാദിഹിൽ ആയ അലാ ഷഫീരിൽ ഖബരി, അങ്ങനെ അദ്ദേഹത്തെ മറമാടപ്പെട്ടപ്പോൾ, അദ്ദേഹത്തെ മറമാടിയപ്പോൾ ഖബറിൽ നിന്നും, ഖബറിന്റെ ആ ഖബറിൽ നിന്നും ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യപ്പെട്ടു. ലാ യുദറാമൻ തലാഹ, അതാരാണ് പാരായണം ചെയ്തത് എന്നുള്ളത് അറിയില്ല. സൂറത്തുൽ ഫജ്റിൽ ആയത്ത് യാ അയ്യതുഹ നഫ്സുൽ മുത്തമഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതം മർദിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി. ഇത് വരശരി റിവായത്തുകളിൽ കാണാതൊരു വെളുത്ത പക്ഷിയായിരുന്നു. വേറെ റിവായത്തുകളിൽ അത് വന്നിട്ടുണ്ട്, അതേപോലത്തെ ഒരു പക്ഷിയെ അവർ പിന്നീട് കണ്ടിട്ടില്ല. സിയറിൽ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഇൽമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഞങ്ങൾ ആ കണ്ടത് അദ്ദേഹത്തിന്റെ ഇൽമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇമാം ദഹബി പറയുന്നത് ഈ സംഭവം ഫഹാദിഹി ഖലിയത്തു മുതവാതിറ, ഇത് മുതവാതിറായിട്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ തഫ്സീറുള്ളതുണ്ട്, ഖുർത്തുബിന്റെ തഫ്സീറുള്ളതുണ്ട്, ഷൗക്കാന്റെ തഫ്സീറുള്ളതുണ്ട്, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഏതാണ്ട് എല്ലാ ഗ്രന്ഥത്തിലും വിദായ വന്യഹായ സിയർ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതിലൊക്കെ അത് ഈ സംഭവം വന്നിട്ടുണ്ട്. അത് സയ്യിദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ അത്വായിൽ നിന്നൊക്കെ അവരൊക്കെയാണ് ഈ സംഭവം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സംഭവം കൂടി കാണാം. സൂറത്തുൽ ഫജ്റിലെ യാ അയ്യതുഹ നഫ്സുൽ തുമഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ സൂറത്ത് പാരായണം ചെയ്യപ്പെട്ടെന്നത് ഞങ്ങൾ കേട്ടു എന്നുള്ളതാണ്. ഇമാ ദഹബിയാണ് അത് മുത്തവാത്തിറാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു ബസ്ലാന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ നമുക്ക് പിന്നീട് ഒരിക്കലും വിശദീകരിക്കാവുന്നതാണ്. തൽക്കാലത്തിന് ഈ ചരിത്രം, ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഖവാരിജുകളുമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു ചരിത്രമുണ്ട്, ഒരു സംവാദം. അത് വലിയൊരു ചരിത്രമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ പാഠങ്ങളുണ്ട്. പക്ഷെ അതൊരു വിഷയമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. സുദീർഘമായിട്ടുള്ള ഒരു ഖണ്ഡന മണ്ഡലങ്ങളാണ് അവിടെ നടക്കുന്നത് ഖവാരിജുകളുമായിട്ട്. ഇൻഷാല്ലാഹ് നമുക്കത് മറ്റൊരിക്കലും വിശദീകരിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നമ്മൾ മാതൃകയാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട, നമ്മൾക്ക് പാഠമാകേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ ലക്ഷ്യം ഇൽമ് നേടലാണ്. നിസ്കരിക്കാൻ പഠിക്കുക, നോമ്പൊക്കാൻ പഠിക്കുക, അഖീദ മനസ്സിലാക്കുക, അള്ളാഹിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ, തൗഹീദുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ശുറൂത്തുകൾ, എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് ബിദഅത്ത്, ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ ജീവിതം പോയി, അയാൾക്ക് നഷ്ടമായിരിക്കും പരലോകത്ത്. വേറെ എന്തും ഉണ്ടായിട്ടും കാര്യമില്ല. എലുമ നേടുന്നത് നമുക്ക് അമല് ചെയ്യാനും അതിനുശേഷം അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമാണ്. എലുമില്ലാതെ വേറെ എന്തുണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അതിന്റെ മഹത്വം മനസ്സിലാക്കണം. അത് മുൻഗാമികൾ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ ജോലി ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി, മറ്റത് ഒഴിവാക്കി, മറിച്ച് ഒഴിവാക്കി, യാത്ര ചെയ്തു, അല്ലെ, വീട് വരെ വിറ്റ ആളുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ എലുമ നേടുന്നതിന് വേണ്ടി ഇല്ല, കാരണം അവരത് മനസ്സിലാക്കി. അപ്പൊ നമുക്കിന്ന് സൗകര്യങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും ആളുകൾ ചെയ്യാനുള്ള എന്താണ്, വേറൊരു പണിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോലും, വേറൊരു പണിയില്ലെങ്കിൽ എന്നാ പോവുക, എങ്ങനെയെങ്കിലും ഊരാൻ പറ്റുമോ നോക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു എൻഗേജ്, എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കാം, എന്നാ പിന്നെ അങ്ങോട്ട് പോകാലോ, ഒന്നുമില്ല വെറുതെ ഒത്തിരിക്കണം, എന്നാ ഏതായാലും ഒന്ന് ക്ലാസ്സിന് പോവാ, എല്ലാവരും ഒന്ന് കാണാലോ. അതല്ലാതെ അത് പഠിക്കണം, എന്തെങ്കിലും നേടണം. ആഴ്ചയിൽ ഒരു മണിക്കൂർ അള്ളാന്റെ ദീന് പഠിക്കാന് സമയമില്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ, പിന്നെ നമ്മളൊക്കെ എന്ത് മുസ്ലിങ്ങൾ, 60 കൊല്ലം 70 കൊല്ലം ജീവിച്ചിട്ട് അത്തയ്യാത്തിലെ ദുആ, അത്തയ്യാത്തിലും ചൊല്ലിക്കാന്ന് പറഞ്ഞാൽ, തഷഹ്ഹുദിൽ ദുആ ചൊല്ലിക്കാന്ന് പറഞ്ഞാൽ കിട്ടാതെ കണ്ണൊക്കെ നോക്കുന്ന ആളുകളായിട്ട് നമ്മൾ മരിച്ചു പോയിട്ട് എന്താ കാര്യം. നിസ്കാരം പോലും ശരിക്കും പഠിക്കാതെ. അപ്പൊ അങ്ങനെയാണ് കരുതി, നമ്മുടെ മനസ്സിൽ നല്ല നീയത്വമാണ്, അലിമിന്റെ മാർഗത്തിലാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം. മലക്കുകളൊക്കെ പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും, അള്ളാഹിന്റെ സഹായം ഉണ്ടാവും, നമുക്ക് ബസീറത്ത് കിട്ടും, 100 ഒരു വെളിച്ചം കിട്ടും, കൂടുതൽ കൂടുതൽ നിഅമത്തുകളും ബർക്കത്തുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഇൽമ് പഠിക്കണം, അതിൽ വ്യാപൃതരാണ്. അത് അതിൻ്റെതായ ആളുകളിൽ നിന്ന് മാത്രം, അർഹരായ ആളുകളിൽ നിന്ന് മാത്രം ഇൽമ് നേടുകയും ചെയ്യണം. അപ്പൊ ആ ഒരു സന്ദേശമാണ് ഈ ക്ലാസ്സുകളിലൂടെ, ഈ ചരിത്രത്തിലൂടെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. കൂടുതൽ പഠിക്കുക, വിഷയങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും മനസ്സിലാക്കി അതനുസരിച്ച് അമല് ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ച് തരാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു തആല അത് നേടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്രത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. റബ്ബനാ തിനാ ഫിദ് ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما അതിലൊരു കാര്യം ഉള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാന കാലഘട്ടത്തില്. അതിൽ പറയാൻ വിട്ടുപോയൊരു സംഭവം, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവസാന ഏതാണ്ട് അവസാന കാലഘട്ടത്തില്. അതിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കവിതയും വന്നിട്ടുണ്ട്, അള്ളാ തന്ന 100 എനിക്ക് തിരിച്ചെടുത്തു, അള്ളാ തിരിച്ചെടുത്തു എന്റെ രണ്ട് കണ്ണിന്റെ 100, പക്ഷെ എന്റെ നാവിന്റെ 100 എന്റെ ഹൃദയത്തിൽ പിന്നെ അക്കല് ആകുന്ന 100 എനിക്കുണ്ട്. എന്താണ് ഊരിപ്പിടിച്ച വാള് പോലെ പിന്നെ സ്വാധീനം ഉണ്ടാക്കാൻ എന്റെ ഈ നാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതകളൊക്കെ കാണും. അപ്പൊ അതുകൂടി അതിൽ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായിട്ട്. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.